ಆಕಾಶವಾಣಿ നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഫസ്ന ഫാത്തിമ. പ്രധാന വാർത്തകൾ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നും ഉച്ചവരെ നിർത്തിവെച്ചു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് ഉൾപ്പെടുത്തേണ്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1610 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ. കേരളത്തിലെ സ്കൂളുകളിൽ പുതുക്കിയ മെനു പ്രകാരം ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകും. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. ബീഹാറിലെ വോട്ടർ പട്ടികകളുടെ പ്രത്യേക പരിഷ്കരണ നടപടിക്കെതിരെ ലോക്സഭയിലും രാജ്യസഭയിലും ഇന്നും പ്രതിപക്ഷ ബഹളം. ലോക്സഭ ഉച്ചയ്ക്ക് 2 വരെയും രാജ്യസഭ ഉച്ചയ്ക്ക് 12 വരെയും നിർത്തിവെച്ചു. സഭ വിട്ടിറങ്ങിയ ഇന്ത്യ ബ്ലോക്ക് അംഗങ്ങൾ പാർലമെന്റ് സമുച്ചയത്തിന് പുറത്ത് പ്രതിഷേധം സംഘടിപ്പിച്ചു. പാർലമെന്റിന്റെ ഇരുസഭകളിലും വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ചട്ടം 267 പ്രകാരം അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം നോട്ടീസ് നൽകി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 20-ാം ഗഡു നാളെ വിതരണം ചെയ്യും. 9 കോടി 70 ലക്ഷത്തിൽ പരം കർഷകരുടെ അക്കൌണ്ടുകളിലേക്ക് 2000 രൂപ വീതം നിധിയിൽ നിന്ന് നേരിട്ട് കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉത്തർപ്രദേശ് സന്ദർശനത്തിനിടെ വാരണാസിയിലാണ് 20-ാം ഗഡു അദ്ദേഹം വിതരണം ചെയ്യുന്നത്. 2200 കോടിയോളം രൂപയുടെ വികസന പദ്ധതികൾക്ക് അദ്ദേഹം തുടക്കമിടും. പൂർത്തീകരിച്ച പദ്ധതികൾ അദ്ദേഹം നാടിന് സമർപ്പിക്കുകയും ചെയ്യും. നാളെ രാവിലെ നരേന്ദ്രമോദി വാരണാസിയിലെത്തും. ഓഗസ്റ്റ് 15-ന് രാജ്യം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാനൊരുങ്ങുമ്പോൾ ചെങ്കോട്ടയിലെ പ്രസംഗത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളോട് ചിന്തകളും ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കിടാൻ ആഹ്വാനം ചെയ്തു. ഈ വർഷത്തെ പ്രസംഗത്തിന്റെ പ്രമേയം രൂപപ്പെടുത്തുന്നതിൽ ജനങ്ങൾ സജീവമായി പങ്കെടുക്കണമെന്നും നരേന്ദ്രമോദി സാമൂഹിക മാധ്യമത്തിലൂടെ ആവശ്യപ്പെട്ടു. മൈ ജിഒവിയിലോ നമോ ആപ്പിലോ ഇവ പങ്കുവയ്ക്കണമെന്നാണ് പ്രധാനമന്ത്രി നിർദ്ദേശിച്ചത്. ലോകമാന്യ ബാലഗംഗാധര തിലകിന്റെ സ്മൃതിദിനത്തിൽ ആഭ്യന്തരമന്ത്രി അമിത്ഷാ ആദരാഞ്ജലി അർപ്പിച്ചു. തൊട്ടുകൂടായ്മയ്ക്കെതിരായ പോരാട്ടത്തിൽ നിർണായക പങ്കുവഹിച്ച വ്യക്തിയായിരുന്നു ബാലഗംഗാധര തിലകനെന്നും അദ്ദേഹം അനുസ്മരിച്ചു. രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് ജാർഖണ്ഡിലെ ധൻബാദിൽ IIT യുടെ 45-ാമത് ബിരുദദാന ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ഇന്നലെയാണ് 2 ദിവസത്തെ സന്ദർശനത്തിന് രാഷ്ട്രപതി ജാർഖണ്ഡിലെത്തിയത്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി ബിജെപി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. തൃശൂരിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്തിനെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഛത്തീസ്ഗഡ് ഗവൺമെന്റ് ജാമ്യത്തെ എതിർക്കില്ല എന്ന് പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഉറപ്പു നൽകിയതായി അദ്ദേഹം വ്യക്തമാക്കി. വിഷയത്തെ രാഷ്ട്രീയവൽക്കരിക്കരുതെന്നും സഹായിക്കണമെന്ന് ജനങ്ങൾ അഭ്യർത്ഥിച്ചാൽ ബിജെപി അവരുടെ കൂടെയുണ്ടാകുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. പ്രധാനമന്ത്രിയുടെയും അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരമാണ് രാജീവ് ചന്ദ്രശേഖർ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രോസ് താഴത്തിനെ കാണാനെത്തിയത്. സംസ്ഥാനത്തെ സ്കൂളുകളിൽ പുതുക്കിയ മെനു പ്രകാരം ഉച്ചഭക്ഷണ വിതരണം ആരംഭിച്ചു. വിദ്യാഭ്യാസ വകുപ്പിന്റെ വിദഗ്ധ സമിതി റിപ്പോർട്ട് അനുസരിച്ചാണ് വെജിറ്റബിൾ ഫ്രൈഡ് റൈസ് ഉൾപ്പെടെ പുതുക്കിയ മെനു തയ്യാറാക്കിയത്. ഇപ്പോൾ സ്കൂളുകളിൽ നൽകുന്ന ചോറിനു പുറമെ മുട്ട ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജ് ബിരിയാണി, പായസങ്ങൾ എന്നിവ പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനുവിൽ ഉണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം സമ്പുഷ്ടീകരിച്ച അരി വിഭവങ്ങൾ നൽകും. ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ പച്ചക്കറിക്ക് പകരമായി മൈക്രോഗ്രീൻസും മെനുവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. റാഗി, കൊഴുക്കട്ട, ഇലയട, അവൽ തുടങ്ങിയ വിഭവങ്ങളും മെനുവിന്റെ ഭാഗമാണ്. ചെറുധാന്യ വിഭവങ്ങൾ നൽകുന്നതിന് തദ്ദേശഭരണ സ്ഥാപനങ്ങൾ, PTA പൊതുസമൂഹം എന്നിവരുടെ സഹായം തേടാമെന്നും വിദ്യാഭ്യാസ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളുകളിൽ പാമ്പുകടിയേറ്റ അപകടങ്ങൾ ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് അധ്യാപകർക്ക് പാമ്പ് പിടുത്തത്തിൽ ശാസ്ത്രീയ പരിശീലനം നൽകാൻ ഒരുങ്ങി വനം വകുപ്പ്. സംസ്ഥാനത്ത് പാലക്കാട് ജില്ലയിലാണ് ഇതിന് തുടക്കം കുറിക്കുന്നത്. ആകാശവാണി പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
സാമൂഹിക വനവൽക്കരണ വിഭാഗത്തിന്റെ നേതൃത്വത്തിലാണ് പരിശീലനം നൽകുക. താൽപര്യമുള്ള അധ്യാപകരെ പങ്കെടുപ്പിക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് വനം വകുപ്പ് ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് കത്ത് നൽകിയിട്ടുണ്ട്. ഈ മാസം 11-ന് ഒലവക്കോട് ആരണ്യഭവൻ അങ്കണത്തിലായിരിക്കും പരിശീലനം നൽകുക. പരിശീലന പരിപാടിയിൽ പങ്കെടുക്കാൻ അധ്യാപകർക്കായി വനം വകുപ്പ് പ്രത്യേക രജിസ്ട്രേഷൻ ഫോം തയ്യാറാക്കിയിട്ടുണ്ട്. 6-ാം തീയതി വരെയാണ് രജിസ്ട്രേഷന്റെ സമയപരിധി. പാമ്പ് പിടുത്തത്തിന് പുറമെ പാമ്പ് കടിയേറ്റാൽ ചെയ്യേണ്ട പ്രഥമ ശുശ്രൂഷ, ചികിത്സ ഉൾപ്പെടെയുള്ള സമഗ്ര സമഗ്രമായ പരിശീലനമായിരിക്കും അധ്യാപകർക്ക് നൽകുകയെന്ന് സാമൂഹിക വനവൽക്കരണ വിഭാഗം അധികൃതർ പറഞ്ഞു.
കേരള ഡിജിറ്റൽ സർവകലാശാലയിലും സാങ്കേതിക സർവകലാശാലയിലും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ താൽക്കാലിക വൈസ് ചാൻസലർമാരെ വീണ്ടും നിയമിച്ചു. സിസ തോമസ് ആണ് ഡിജിറ്റൽ സർവകലാശാല വൈസ് ചാൻസലർ. ഡോക്ടർ കെ ശിവപ്രസാദിനെ സാങ്കേതിക സർവകലാശാലയിലും അദ്ദേഹം നിയമിച്ചു. ആറുമാസത്തേക്കാണ് രണ്ടുപേരുടെയും നിയമനം. ഗവൺമെന്റ് പാനൽ ഒഴിവാക്കിയാണ് ഗവർണറുടെ നടപടി. ലോക മുലയോട്ടൽ വാരാചരണത്തിന് തുടക്കമായി. ജനിച്ച് ആദ്യ മണിക്കൂറിൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ നൽകുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന ബോധവൽക്കരണമാണ് വാരാചരണത്തിലൂടെ നൽകുന്നത്. ആറുമാസം വരെ അമ്മയുടെ മുലപ്പാൽ മാത്രം കുഞ്ഞിന് നൽകണമെന്ന അറിവ് വാരാചരണകാലത്ത് ജനങ്ങളിലെത്തിക്കും. സംസ്ഥാനത്തെ ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1610 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു. ഈ സാമ്പത്തിക വർഷത്തെ മെയിന്റനൻസ് ഫണ്ടിന്റെ രണ്ടാം ഗഡുവായി 1396 കോടി രൂപയും ജനറൽ പർപ്പസ് ഫണ്ടിന്റെ അഞ്ചാം ഗഡു 214 കോടി രൂപയുമാണ് അനുവദിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. രണ്ടിലും കൂടി ഗ്രാമപഞ്ചായത്തുകൾക്ക് 1029 കോടി രൂപ ലഭിക്കും. ബ്ലോക്ക് പഞ്ചായത്തുകൾക്ക് 87 കോടി രൂപയും ജില്ലാ പഞ്ചായത്തുകൾക്ക് 172 കോടി 87 ലക്ഷവും മുനിസിപ്പാലിറ്റികൾക്ക് 219 കോടി 83 ലക്ഷവും കോർപ്പറേഷനുകൾക്ക് 101 കോടി 35 ലക്ഷം രൂപയുമാണ് ലഭിക്കുക. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ആലപ്പുഴ, എറണാകുളം, ഇടുക്കി, തൃശൂർ ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതയാണ്. ചിലയിടങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ലക്ഷദ്വീപ് തീരത്ത് തിങ്കളാഴ്ച വരെയും കർണാടക തീരത്ത് നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ട്രോളിംഗ് നിരോധനം അവസാനിച്ചതോടെ മത്സ്യബന്ധന മേഖല സംസ്ഥാനത്ത് കൂടുതൽ സജീവമായി. 52 ദിവസത്തെ ട്രോളിംഗ് നിരോധനത്തിന് ഇന്നലെയാണ് അവസാനമായത്. രാത്രി 12 മുതൽ യന്ത്രവൽകൃത മത്സ്യബന്ധന യാനങ്ങൾ കടലിൽ പോയി തുടങ്ങി. കൊല്ലത്ത് പുലർച്ചെ മത്സ്യബന്ധന ബോട്ട് തിരയിൽപ്പെട്ട് പുലിമൂട്ടിലിടിച്ച് തകർന്ന് മത്സ്യത്തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ബോട്ടിലുണ്ടായിരുന്ന 12 പേരെയും രക്ഷപ്പെടുത്തി. ബോട്ട് പൂർണ്ണമായും മുങ്ങി. പരിക്കേറ്റവരെ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണൂർ ആറളം ഫാമിൽ കാട്ടാനകളുടെ അതിക്രമം വർദ്ധിക്കുന്നു. പൊതുജനങ്ങൾക്ക് യാത്രാ നിരോധനം ഉൾപ്പെടെ നിയന്ത്രണം ഏർപ്പെടുത്താൻ അധികൃതർ തീരുമാനിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി കെ ഒ ശശിധരൻ.
ആറളം പുനരധിവാസ മേഖലയിലെ പരിപ്പുതോട്, കോട്ടപ്പാറ മേഖലകളിലാണ് കാട്ടാന ശല്യം അതിരൂക്ഷം. 40-ൽ അധികം ആനകൾ പുനരധിവാസ മേഖലയിലും ഫാം കൃഷിയിടത്തിലുമായി തമ്പടിച്ചിട്ടുണ്ടെന്നാണ് കണക്ക്. പരിപ്പുതോട്, കോട്ടപ്പാറ പ്രദേശങ്ങൾ ആറളം വന്യജീവി സങ്കേതത്തോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ്. ഏറ്റവും കൂടുതൽ കാട്ടാന സാന്നിധ്യം ഈ മേഖലയിലാണുള്ളത്. കാട്ടാന ശല്യം രൂക്ഷമായതിനെ തുടർന്ന് ചില കുടുംബങ്ങൾ വീടുപേക്ഷിച്ച് മാറി താമസിച്ചു തുടങ്ങിയിട്ടുണ്ട്. കാട്ടാന ഭീഷണി രൂക്ഷമായ പുനരധിവാസ മേഖല ബ്ലോക്ക് 18-ലെ പരിപ്പുതോട് കോട്ടപ്പാറ റോഡിലാണ് യാത്രാ നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്. രാത്രിയും പുലർച്ചെയുമുള്ള യാത്രയ്ക്കാണ് നിരോധനം നടപ്പാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാതല വികസന സമിതി യോഗത്തിൽ വനംവകുപ്പും സ്പെഷ്യൽ ബ്രാഞ്ച് കണ്ണൂർ റൂറൽ DYSP നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയിട്ടുള്ളത്.
നിയമസഭയിലെ ജി കാർത്തികേയൻ മ്യൂസിയത്തിൽ സജ്ജീകരിച്ച EMS സ്മൃതി നിർമ്മാണ പ്രവർത്തനം സ്പീക്കർ എ എൻ ഷംസീർ ഉദ്ഘാടനം ചെയ്തു. മ്യൂസിയത്തിൽ രണ്ടാം നിലയിൽ മിനി തിയേറ്റർ ഹാളിലാണ് EMS സ്മൃതി പദ്ധതി. CPIM സംസ്ഥാന കമ്മിറ്റി തിരുവനന്തപുരത്ത് ഇന്ന് VS അച്യുതാനന്ദൻ അനുശോചന സമ്മേളനം സംഘടിപ്പിക്കും. വൈകിട്ട് കനകക്കുന്നിലാണ് പരിപാടി. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ, വിവിധ കക്ഷി നേതാക്കൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുക്കും. ഇരിങ്ങാലക്കുട ജനറൽ ആശുപത്രിയിലെ ഡയാലിസിസ് സെന്റർ ഉച്ചകഴിഞ്ഞ് മന്ത്രി വീണ ജോർജ് നാടിന് സമർപ്പിക്കും. 5 കോടി 27 ലക്ഷം രൂപ ചെലവിലാണ് ഡയാലിസിസ് സെന്റർ നിർമ്മിച്ചത്. ഇന്ത്യ ഇംഗ്ലണ്ട് അവസാന ക്രിക്കറ്റ് ടെസ്റ്റിന്റെ രണ്ടാം ദിവസത്തെ മത്സരം ഉച്ചകഴിഞ്ഞ് 3:30 ഓവലിൽ പുനരാരംഭിക്കും. ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 204 റൺസ് എടുത്തിരുന്നു. കരുൺ നായരും വാഷിംഗ്ടൺ സുന്ദറുമാണ് ക്രീസിൽ. മക്കാവോ ബാഡ്മിന്റൺ ടൂർണമെന്റിൽ ഇന്ത്യയുടെ പോരാട്ടം തുടരുന്നു. പുരുഷ സിംഗിൾസിൽ തരുൺ മന്നേപ്പള്ളി സെമിഫൈനലിൽ കടന്നു. രാവിലെ ചൈനീസ് താരത്തെ പരാജയപ്പെടുത്തിയാണ് തരുണിന്റെ സെമി പ്രവേശം. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭയും രാജ്യസഭയും ഇന്നും ഉച്ചവരെ നിർത്തിവച്ചു. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിന് ഉൾപ്പെടുത്തേണ്ട ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവയ്ക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കാൻ വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പു നൽകിയതായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ത്രിതല പഞ്ചായത്തുകൾക്കും നഗരസഭകൾക്കുമായി 1610 കോടി രൂപ കൂടി അനുവദിച്ചതായി മന്ത്രി KN ബാലഗോപാൽ. കേരളത്തിലെ സ്കൂളുകളിൽ പുതുക്കിയ മെനു പ്രകാരം ഉച്ചഭക്ഷണം വിതരണം. വിതരണം ആരംഭിച്ചു. സംസ്ഥാനത്ത് നാളെ മുതൽ മഴ വീണ്ടും ശക്തമാകും. കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.